നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. ക്വീൻസ് ബർത്ത്ഡേയോടനുബന്ധിച്ചുള്ള ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി നേടിയവരിൽ ഈ വർഷം ന്യൂകാസിൽ മലയാളി ഡോക്ടർ MS പാർവതിയും ഉൾപ്പെട്ടിരുന്നു. 2009 ഡോക്ടർ പാർവതിയുടെ ഭർത്താവ് ഡോക്ടർ കിച്ചു നായർക്കും ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി ലഭിച്ചിരുന്നു. ഈ നേട്ടങ്ങളെക്കുറിച്ച് ഡോക്ടർ പാർവതി SBS മലയാളത്തോട് സംസാരിക്കുന്നു.
നമസ്കാരം ഡോക്ടർ MS പാർവതി, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം, താങ്ക് യു ഫോർ ആസ്കിംഗ് മീ ടു ജോയിൻ യു.
ഡോക്ടർ പാർവതി, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം ലഭിച്ചതിന്.
താങ്ക് യു വെരി മച്ച്.
ഡോക്ടർ പാർവതിക്ക് ഈ പ്രാവശ്യത്തെ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം ലഭിച്ചതിന് പിന്നിൽ ഒട്ടേറെ സംഭാവനകളാണ്. ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ മെഡിക്കൽ രംഗത്തിനുള്ള സംഭാവനകൾ, ആരോഗ്യ രംഗത്തെ പരിശീലനത്തിനുള്ള സംഭാവനകൾ, ഡോക്ടർമാർക്കുള്ള പരിശീലനത്തിനുള്ള സംഭാവനകൾ. ഇതേ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഡോക്ടർ പാർവതിയുടെ ഭർത്താവിനും 2009 ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം ലഭിച്ചത്. ഇത്തരത്തിൽ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയിരിക്കുന്ന വ്യക്തികളെന്ന നിലയ്ക്ക് ഭർത്താവിനും ഭാര്യയ്ക്കും ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ലഭിക്കുന്നത് അപൂർവമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ ആദ്യത്തെ ഒരു സംഭവം തന്നെയാണിത്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്?
This particular honor, it has been a real surprise for me. ഞാൻ ഇങ്ങനെ ഒരു ഓണർ ലഭിക്കുന്ന ഞാൻ വിചാരിച്ചേയില്ല. I was really surprised on the 8th of June. ഇത് ഞങ്ങൾ ഇപ്പം 1984 ഓസ്ട്രേലിയയിൽ വന്നതാണ്. 1984 ഓസ്ട്രേലിയ വന്നിട്ട് ഞാൻ ഇവിടുത്തെ ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിലിൻ്റെ പരീക്ഷ പാസ്സായിട്ട് ഐ ഹവ് ബീൻ വർക്കിംഗ് ഇൻ ജനറൽ പ്രാക്ടീസ് അപ്പത്തൊട്ട്. അത് കഴിഞ്ഞ് ഞാൻ GP ട്രെയിനിങ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡിൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ ഉള്ള കാരണം ഐ വാസ് ഓൾസോ സോർട്ട് ഓഫ് ഡ്രോൺ ടു എഡ്യൂക്കേഷൻ. ആൻഡ് ഓൾ അലോങ് സിൻസ് വി ഹവ് ബീൻ മാരീഡ്, ഞങ്ങൾ വെൻ ഐ വാസ് ഇൻ തേർഡ് ഇയർ ഓഫ് മെഡിക്കൽ സ്കൂൾ ഞങ്ങൾ കല്യാണം കഴിച്ചാണ്. ഹി ഹാസ് ബീൻ എ മെന്റോർ ഫോർ മൈ മെഡിസിൻ ആൻഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റ്. അപ്പം അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഡൂയിങ് ടീച്ചിങ് ഫോർ മെഡിക്കൽ സ്റ്റുഡൻസ്. അത് കഴിഞ്ഞ് ഞാൻ ഈ 2006 ഹണ്ടർ ന്യൂ ഇംഗ്ലണ്ട് ഹെൽത്തിൽ IMG പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം തുടങ്ങി.
ഡോക്ടർ പാർവതി, ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നത് പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം ലഭിക്കുന്നതിന്. ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതലൊന്ന് വിശദീകരിക്കാമോ?
അതെന്താന്ന് വെച്ചാൽ, നമ്മൾ വേറൊരു രാജ്യത്തു നിന്ന് ഈ രാജ്യത്തിലോട്ട് ജോലി ചെയ്യാൻ വരുമ്പം നമുക്ക് എത്ര നോളജ് ഉണ്ടെങ്കിലും ഇവിടുത്തെ സിസ്റ്റത്തിന് എങ്ങനെയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അതിനൊരു കുറച്ച് സഹായം വേണം ആദ്യം തുടങ്ങുമ്പം. അത് ഏത് ഡോക്ടറിനോട് ചോദിച്ചാലും എല്ലാവരും അത് തന്നെ പറയും. നമ്മളിവിടെ ആദ്യമായിട്ട് വന്നപ്പോഴും നമുക്ക് ആ ഒരു സപ്പോർട്ട് കുറച്ച് നാളത്തേക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വി ക്യാൻ മാനേജ് ഓൺ ഔർ ഓൺ. ആ ആദ്യത്തിൽ ആ സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന് ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫിക്കൾട്ട് ആൻഡ് ദേ സ്ട്രഗിൾ വിത്ത് ദ വർക്ക് ആൻഡ് ദേ ഡോണ്ട് എൻജോയ് ദാറ്റ് എക്സ്പീരിയൻസ് വെരി മച്ച്. വേറെ രാജ്യത്തു നിന്ന് വരുന്ന ഡോക്ടേഴ്സിന് ഇവിടുത്തെ സിസ്റ്റം ഡിഫറെൻ്റ് ആണ്. പിന്നെ പേഷ്യൻസ് ആയിട്ട് നമ്മൾ വർത്തമാനം പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഇംഗ്ലീഷ്, ഇവിടുത്തെ സ്ലാങ് ലാംഗ്വേജ് വ്യത്യാസമുണ്ട്, ഇവിടുത്തെ കൾച്ചർ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് വരുമ്പം ഇവിടെ നമ്മൾ തുടങ്ങിയാൽ എത്ര നോളജ് ഉണ്ടെങ്കിലും ഈ ബാക്കിയുള്ള ഏരിയസിൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ പീപ്പിൾ ക്യാൻ ഓൾസോ ഫൈൻഡ് ഇറ്റ് ക്വൈറ്റ് ചലഞ്ചിങ്. ആൻഡ് ദിസ് ഇസ് ദ പ്രോഗ്രാം ഇൻ 2006 തുടങ്ങിയത്. അത് അന്നത്തെ കാലത്ത് ഇറ്റ് വാസ് എ ഫണ്ടഡ് പ്രോഗ്രാം വിച്ച് സപ്പോർട്ടഡ് ഇന്റർനാഷണൽ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഹു കം ആഫ്റ്റർ ദ ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിൽ എക്സാം. അത് 2012-13 വരെ ഉണ്ടായിരുന്നു. അതിൽ മോസ്റ്റ് ഓഫ് ദ ഇന്റർനാഷണൽ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് കം ഇൻ ദ അണ്ടർ ദാറ്റ് അംബ്രല്ല ഓഫ് ഹോസ്പിറ്റൽ സ്കിൽസ് പ്രോഗ്രാം. ഞാൻ ഡയറക്ടർ ഓഫ് ഇന്റർനാഷണൽ മെഡിക്കൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആൻഡ് ഡയറക്ടർ ഓഫ് ഹോസ്പിറ്റൽ സ്കിൽസ് പ്രോഗ്രാം ആണ് ഇവിടെ ഹണ്ടർ ന്യൂ ഇംഗ്ലണ്ട് എ ഹെൽത്തില്. അപ്പൊ ഇതുവരെ ഏകദേശം 500 ഡോക്ടേഴ്സിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ടായിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് എ വെരി വെരി എൻജോയബിൾ ജോബ് ദാറ്റ് ഐ ഡു.
ഡോക്ടർ പാർവതി, മറ്റൊരു കാര്യമുള്ളത്, ഡോക്ടർ ഇവിടെ വിദേശ പരിശീലനം ലഭിച്ച ഡോക്ടർമാർക്ക് സ്കിൽഡ് പ്രോഗ്രാമിന്റെ ഭാഗമാകുന്നതിന് പുറമെ ഡോക്ടർമാർക്ക് വർക്ക് വർക്ക് പ്ലേസ് ബേസ്ഡ് അസസ്മെന്റ് സംവിധാനത്തിലും സജീവമാണ്. അതിലെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് ഡോക്ടർ പാർവതി. ഇത് രൂപകൽപ്പന ചെയ്തത് ഡോക്ടർ പാർവതിയുടെ ഭർത്താവാണല്ലോ. ഇതേക്കുറിച്ച് ഒന്ന് കൂടുതൽ വിവരിക്കാമോ? കാരണം ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഡോക്ടർമാരുടെ, പ്രത്യേകിച്ച് വിദേശത്തുനിന്ന് വരുന്ന ഡോക്ടർമാരുടെ പരിശീലനത്തിൽ പ്രത്യേക ഒരു സാഹചര്യം അല്ലെങ്കിൽ സംഭാവനയാണ് ഇത്.
അതെ, ഇത് ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിലിന്റെ ഈ ക്ലിനിക്കൽ എക്സാമിന് പോയാൽ ഒരു 30% പാസ് റേറ്റ് ഉള്ളു അതിന്. ആ പരീക്ഷയിൽ അവര് യുനോ റോൾ പ്ലേ ഉള്ള പരീക്ഷയാണ്, റിയൽ പേഷ്യൻസ് അല്ല, ഓസ്കി സ്റ്റൈൽ പരീക്ഷയാണ്. അതുകൊണ്ട് ലോസ്റ്റ് ഇൻ ദ ലാബ്രിൻ്റ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വന്നായിരുന്നു. സ്റ്റീവ് ജോർജാനിസ് എന്ന് പറഞ്ഞ ഒരു എം പി സൗത്ത് ഓസ്ട്രേലിയ എന്നുള്ള ഹി പുട്ട് ടുഗെദർ ദിസ് ഡോക്യുമെന്റ് വിച്ച് ഇസ് കോൾഡ് ലോസ്റ്റ് ഇൻ ദ ലാബ്രിൻ്റ്, വിച്ച് ടോക്സ് അബൌട്ട് ഇന്റർനാഷണൽ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന്റെ ഡിഫിക്കൾട്ടി ടു ഗെയിൻ ഫുൾ രജിസ്ട്രേഷൻ. അപ്പം അവർ പറഞ്ഞു നമുക്കൊരു വേറൊരു മെത്തേഡ് നോക്കണം. ആ മെത്തേഡ് നോക്കി വേറൊരു വിധത്തിൽ ഇവരെ അസസ് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ആണ് ഈ വർക്ക് ബേസ്ഡ് അസസ്മെന്റിന്റെ പ്ലാൻ ആദ്യമായിട്ട് ഞങ്ങൾ ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിലുമായിട്ട് ഉള്ള പാർട്ട്ണർഷിപ്പിൽ വി സ്റ്റാർട്ടഡ് ദിസ്. അത് എൻ്റെ ഹസ്ബൻഡ് കിച്ചു ആണ് അത് അതിൻ്റെ മെയിൻ പേഴ്സൺ ഹു പുട്ട് ദിസ് പ്രോഗ്രാം ടുഗെദർ ആൻഡ് വി സ്റ്റാർട്ടഡ് ഇറ്റ് ഇൻ 2010. സോ വി സോർട്ട് ഓഫ് പയനിയേർഡ് ഇറ്റ്. പക്ഷേ ദ പ്രോഗ്രാം ഇസ് ഓൺലി അവൈലബിൾ ഫോർ പീപ്പിൾ ഹു ഓൾറെഡി ഹാവ് എ ജോബ്. അപ്പം ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിന്, ഈ ക്ലിനിക്കൽ എക്സാം പാസ്സാവാൻ പറ്റാത്ത ഡോക്ടേഴ്സ് ഈ പ്രോഗ്രാമിന് കയറാം. ദ വർക്ക് ബേസ്ഡ് അസസ്മെന്റ്, അപ്പം ആ വേർഡ് പറയുന്ന പോലെ തന്നെ വർക്ക് ബേസ്ഡ് അസസ്മെന്റ്. അപ്പം അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെ അസസ് ചെയ്യുകയാണ്. അപ്പം ഡിഫറെന്റ് അസസേഴ്സ് അസസിങ് ദം. ഒരു 10, 15, 20 അസസേഴ്സ് ആണ് 6 പീരീഡിലാണ് ആ അസസ്മെന്റ് നടക്കുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾ ആ അസസ്മെന്റിൽ 360 അസസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന്റെ അഭിപ്രായം മാത്രമല്ല ചോദിക്കുന്നത്, കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിന്റെ മാത്രമല്ല, നഴ്സസ്, വേറെ യുനോ റേഡിയോളജിസ്റ്റോ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റോ ക്ലറിക്കൽ സ്റ്റാഫോ അവരുമൊക്കെ അവരുടെയൊക്കെ ഒപ്പീനിയൻ വരുന്നുണ്ട്. എങ്ങനെയാണ് വർത്തമാനം പറയുന്നത്, എങ്ങനെയാണ് അവരുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇറ്റ്സ് എ ഇന്നോവേറ്റീവ് പ്രോഗ്രാം ആൻഡ് ഇറ്റ്സ് എ വെരി തറോ അസസ്മെന്റ്.
ഡോക്ടർ, അപ്പോൾ ഈ ഒരു സംവിധാനത്തിലൂടെ, അവിടെ ന്യൂ സൗത്ത് വെയിൽസിൽ നടപ്പിലാക്കിയിട്ടുള്ള ഈ സംവിധാനത്തിലൂടെ എത്ര ശതമാനം ഒരു പാസ് റേറ്റാണ് സാധ്യമായത്? ഇത് ഏത് രീതിയിലാണ് പ്രത്യേകിച്ച് വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ചൊക്കെ വരുന്ന ഡോക്ടർമാരെ സഹായിച്ചതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്?
അവർക്ക് ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിലിന്റെ ക്ലിനിക്കൽ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അപ്പം ഈ ജോലി ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ വർക്ക് ബേസ്ഡ് അസസ്മെന്റിന്റെ റൂട്ടിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ക്ലിനിക്കൽ എക്സാമിന് പോകേണ്ട ആവശ്യമില്ല. അവർക്ക് സർട്ടിഫിക്കറ്റ്, ഈ അസസ്മെന്റ് ചെയ്താൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പം ജനറൽ രജിസ്ട്രേഷൻ കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പം അവർക്ക്. ഓവറോൾ 500 ഡോക്ടേഴ്സ്, അതിൽ ഒരു ഹൈ പെർസെൻറ്റേജ് വുഡ് ബി ഫ്രം ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക. സോ അങ്ങനെ ഞങ്ങൾ 10 ഉണ്ട്, വേറെ പുതിയ 10 ഉണ്ട് ഇപ്പം വർക്ക് ബേസ്ഡ് അസസ്മെന്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഓവറോൾ വി ഹാവ് പുട്ട് ത്രൂ 250 പീപ്പിൾ ത്രൂ വർക്ക് ബേസ്ഡ് അസസ്മെന്റ് സോ ഫാർ. അതിൽ 99% ഓഫ് പീപ്പിൾ ഹാവ് പാസ്ഡ്. ബിക്കോസ് ഈ വർക്ക് ബേസ്ഡ് അസസ്മെന്റിൽ അസസ്മെന്റ് മാത്രമല്ല, ഒരു അസസ്മെന്റ് ചെയ്യുമ്പോൾ അപ്പം എഡ്യൂക്കേഷനും ഉണ്ട് അതിനകത്ത്. ആ അസസ്മെന്റ് കഴിയുമ്പം അസസ്സർ അപ്പം തന്നെ അവർക്ക് ഫീഡ്ബാക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ ഇസ് ഓൾസോ ബിൽറ്റ് ഇൻ.
ഇപ്പോൾ വിദേശത്തു നിന്ന് വരുന്ന ഡോക്ടർമാരുടെ വെല്ലുവിളികൾ മറികടക്കാനുള്ള ഒരു പദ്ധതി എന്നോണമാണല്ലോ ഈ ഒരു സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ വിദേശത്ത് നിന്ന് ഓസ്ട്രേലിയയിലെത്തുന്ന മെഡിക്കൽ പ്രൊഫഷണൽസിന് എന്തെല്ലാം വെല്ലുവിളികളാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ പൊതുവായിട്ട് കണ്ടുവരുന്നത്?
ഇത് ഇതേമാതിരി ദേ ഓൾ ഹാവ് ടു ഗോ ത്രൂ ദ ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിലിന്റെ റിട്ടൺ എക്സാം, ക്ലിനിക്കൽ എക്സാം ആൻഡ് ഓൾസോ ദിസ് WBA. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഐ കൺസിഡർ മൈസെൽഫ് എ പേഴ്സൺ ഓഫ് കളർ, യുനോ. സോ വെൻ യു കം ടു എ ന്യൂ കൺട്രി ആൻഡ് യു ആർ എ ഡിഫറെ യു കം ഫ്രം എ ഡിഫറെന്റ് സ്കൂൾ, യു കം ഫ്രം എ ഡിഫറെന്റ് കൺട്രി, യു ടോക്ക് ഡിഫറെന്റ്ലി, യു ലുക്ക് ഡിഫറെന്റ്ലി, അതിന്റെ ഉള്ള ചലഞ്ചസ് എപ്പോഴും ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഡോക്ടർ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വളരെയധികം പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ എല്ലായിടത്തും.
എക്സാക്ട്ലി, അതാ ഞാൻ പറഞ്ഞത്. അത് നമുക്ക് ഈ കൾച്ചർ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോമ്പിറ്റൻസി, ഇത് മൂന്നെണ്ണം നമ്മൾ ഫുൾഫിൽ ചെയ്യണം ഇവിടുത്തെ ജോലിക്ക് വരുമ്പോൾ. പക്ഷെ നമ്മൾ എത്ര മിടുക്കരും എത്ര മിടുക്കിമാരാണെങ്കിലും ഇവിടുത്തെ ഒരു സ്ഥലത്ത് നമ്മളൊരു പുതിയ ജോലിക്ക് വരുമ്പോൾ എല്ലാവരും നമ്മളെ ഒരു 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 യുനോ ആദ്യം തന്നെ ദേ യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ് ആൻഡ് ദാറ്റ് ഇസ് ചലഞ്ചിങ്. ഇപ്പം യുനോ ഐ ഹാവ് ബീൻ ഇൻ ദിസ് കൺട്രി ഫോർ 34-35 years now. ഞങ്ങളൊക്കെ ആദ്യം ഇവിടെ വരുമ്പോ അധിക ആൾക്കാരില്ലായിരുന്നു, നാട്ടിൽ നിന്നൊന്നും അധിക ആൾക്കാർ ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നൊന്നും ഇല്ല. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ട് വൺ ഓഫ് ദ ഫസ്റ്റ് ഫ്യൂ ഫാമിലീസ് ഫ്രം കേരള ഹു ആർ ഹിയർ. And it was quite challenging. And but overall, I find that a lot of people, especially in the medical fraternity, they are quite welcoming and they are supportive. And these programs, akka njan run in the programs, akka mostly they are supported by local doctors as well. You know, oraal thammil oraak thannathaan idonnum cheyan pattilla. It's a teamwork. Adonde the doctors here, most of them are very happy to help, and they want to help their overseas trained doctor colleagues.
ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഡോക്ടർ വന്ന ആ ഒരു കാലഘട്ടവും ഇപ്പോഴുള്ള സമയവും താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യങ്ങൾ, കുടിയേറി വരുന്നവർക്ക് പ്രത്യേകിച്ച് വിവേചനവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ എത്രമാത്രം മാറിയിട്ടുണ്ട്, അത് നേരിട്ടിട്ടുണ്ടോ, അത് എത്രമാത്രം മാറിയിട്ടുണ്ട്?
That's a difficult question because in a way there ഇപ്പം lot more people are here. You know, ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇപ്പം ന്യൂകാസിലെ താമസിക്കുന്ന ഇവിടെ തന്നെ ഞങ്ങൾ പണ്ട് വരുമ്പോൾ ആകെ രണ്ടോ മൂന്നോ മലയാളി ഫാമിലീസ് ആകെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ദർ ആർ മോർ ദൻ 300-400 മലയാളി ഫാമിലീസ് ഇൻ ദിസ് ഏരിയ. സോ ഇൻ മെനി വേയ്സ് യുനോ ഫെസിലിറ്റീസ് അവൈലബിലിറ്റി ഓഫ് യുനോ ദാറ്റ് കൾച്ചറൽ കൊളീജിയാലിറ്റി അതൊക്കെ കൂടിയിട്ടുണ്ട് ഇപ്പം. പിന്നെ പണ്ടൊന്നും നമുക്ക് ഇവിടെ ഗ്രോസറീസോ അങ്ങനെയൊന്നും കിട്ടത്തില്ലായിരുന്നു. യുനോ യു ഹാവ് ടു ഗോ ടു സിഡ്നി ഇഫ് യു വോണ്ട് ടു ബൈ സംതിങ്, അങ്ങനെയൊക്കെ ഉള്ള എല്ലാം കിട്ടുന്നുണ്ട്. Things have changed, but when more people come, there is also that challenge of, you know, whether people feel like, you know, there is whether everybody can be welcoming. That is one thing as well. Adukonde ee racism, all these kind of things that we talk about, sometimes I think, you know, that when there are more people, it seems to be more of an issue. That's always there. But the vast majority of people, especially ഞങ്ങള് in the medical profession, they are very welcoming. And ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ സപ്പോർട്ട് മെയിൻലി ഇവിടുത്തെ ആൾക്കാരുടെ നിന്നാണ് സപ്പോർട്ട് മെയിൻ ആയിട്ടുള്ളത്. അവരൊക്കെ എപ്പോഴാണെങ്കിലും ഒരു മണിക്കൂർ ടീച്ചിങ് ചെയ്യാമെന്ന് ചോദിച്ചത് they are very happy to do it, you know. And they know they are supporting their doctors who are coming from other countries. പക്ഷേ at the same time, you can't be without saying, as a woman of color, you do experience racism at times. And sometimes, as I said, it's so subtle. We can't even be sure that it was racism, but then you know somewhere that's not right what's happening. And you also have to work very hard to prove yourself.
അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ ഒരു മറികടക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രമങ്ങൾ നടത്തേണ്ടി വന്നു എന്നാണോ സൂചിപ്പിക്കുന്നത്?
അത് എപ്പോഴും ഉണ്ടല്ലോ, അത് എപ്പോഴും ഉണ്ട്. നമുക്ക് അതിനുവേണ്ടി we have to work harder and we have to do better than the local graduates to prove ourselves. That's always there. That challenge is always there.
ഡോക്ടർ എം എസ് പാർവതി, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം നേടിയതിന്. വളരെയധികം നന്ദി എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി ഇത്രയും നേരം സംസാരിച്ചതിന്.
താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ലൈക്ക്, ഷെയർ, കോമെന്റ്. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ്.